ഇസ്ലാമിക് ഫറോജ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, കളവ് പറയുന്നതിന്റെ അപകടത്തെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ അപകടമായി പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഈ കളവിന്റെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. കളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രൂപങ്ങൾ അതിനുണ്ട്. വളരെ ഗൗരവത്തിൽ ഇസ്ലാം എതിർത്തിട്ടുള്ള, വളരെ ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുള്ള കളവുകൾ ഉണ്ട്. എല്ലാ കളവുകളും ഒരുപോലെയല്ല, വ്യത്യസ്ത തട്ടുകളിലാണ് കളവുകൾ കിടക്കുന്നത്. അപ്പോ ആ കളവിന്റെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ശക്തമായി എതിർക്കുന്ന ചില കളവുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ളത് അൽ കദിബു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കളവ്. വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി അതിനെ എതിർക്കുന്നുണ്ട്. പ്രമാണങ്ങൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയാത്തുകൾ, അതുപോലെ തന്നെ ഹദീസുകളും അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നതിനെ സംബന്ധിച്ച് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ നഹ്ലിലെ 116-ാമത്തെ വചനം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലു വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിന്റെ ഭാഗമായി ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ നാവുകൾ നിങ്ങൾക്ക് വർണ്ണിച്ചു തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കളവിനെ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല എന്ന് അള്ളാഹു ചാല പറയാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നതിന്റെ ഭാഗമായി, കാരണം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ് ലാ യുഫ്ലിഹൂൻ, തീർച്ചയായും അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവൻ വിജയിക്കുകയില്ല, അവൻ വിജയത്തിലെത്തുകയില്ല എന്ന് അള്ളാഹു ചാല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയാത്തുകൾ അത് ഏറ്റവും വലിയ അക്രമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ ഒരു ആയത്തിൽ കാണാം, വമൻ അളമു മിമ്മാൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേര് കളവ് കെട്ടിച്ചമക്കുന്നതിനേക്കാൾ വലിയ ലുല്ല് അക്രമമേതുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അത്തരത്തിൽ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഒരുപാട് ആയത്തുകൾ ഈ അർത്ഥത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ലുൽമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത്. ഈ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു തആല ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അള്ളാഹു പ്രകാരം ചെയ്തിട്ടുണ്ട്, അള്ളാഹു ചെയ്യാത്തൊരു കാര്യം അള്ളാഹു ചെയ്തിട്ടുണ്ട് എന്ന് പറയുക, അള്ളാഹു പറയാത്തൊരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. ഉദാഹരണത്തിന്, ക്രിസ്ത്യാനികളായിട്ടുള്ള അഥവാ നസ്രാനികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, വഖാലു ഇത്തഖദ റഹ്മാൻ വലദ, അല്ലാഹു തആല റഹ്മാൻ വലദിനെ മക്കളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഒരിക്കലും അല്ലാഹു ചെയ്യാത്തൊരു പ്രവർത്തനമാണത്. ആ നിലയ്ക്ക് അവർ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹു ചെയ്യാത്തൊരു കാര്യം കെട്ടിച്ചമച്ചു പറഞ്ഞു. അത് കളവാണ് അള്ളാഹുവിന്റെ പേരിൽ. അതുപോലെ തന്നെ അള്ളാഹു തആല പറയാത്തത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ അള്ളാഹു തആല ഹലാലാക്കിയൊരു കാര്യം ഹറാമാണെന്ന് പറയുക, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് പറയുക, ഇതൊക്കെ അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന മറ്റൊരു കളവ് പറയുക എന്നതിന്റെ മറ്റൊരു ഇനമാണ്, അള്ളാഹു ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ വ്യാഖ്യാനിക്കുക, അതിന് തഫ്സീർ കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു തലത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനിക്കുക, അതും അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റൂല. അതിന് സലഫുകൾ എപ്രകാരമാണ് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്, ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ആ അഭിസംബോധകർ എങ്ങനെയാണ് ആ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, എപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അത് വിശദീകരിച്ചു കൊടുത്തത്, ആ നിലക്കാണ് വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അതിന്റെ ബാഹ്യമായ അർത്ഥം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്ത് കൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന നിലയ്ക്ക് നമ്മൾക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല. അല്ലാഹു ഉദ്ദേശിക്കാത്ത തലത്തിൽ അല്ലാഹുവിന്റെ കലാമിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ പേരിലുള്ള കളവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഒരുപാട് നിലക്ക് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇത് വളരെ അപകടം പിടിച്ച കാര്യമാണ്, ഏറ്റവും വലിയ ദുൽമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചിന് പിന്നെ എതിർത്തുകൊണ്ട് അവനെ അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിൽ 60-ാമത്തെ വചനത്തിൽ കാണാൻ പറയുന്നത് കാണാൻ സാധിക്കും. വയൗമൽ ഖിയാമതി തറൽ ലദീന കദബു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവനെ ഖിയാമത്ത് നാളിൽ താങ്കൾക്ക് കാണാം. വുജൂഹു മുസ്വദ്ദം, അവരുടെ മുഖം കറുത്തിരേണ്ടതായിരിക്കും. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞ ആളുകൾ ഖിയാമത്ത് നാളിൽ അവരുടെ മുഖം കറുത്തിരേണ്ടതായിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അലൈസ ഫീ ജഹന്നമ മസ്വല്ലിൽ മുതകബ്ബിരീൻ, നരകമല്ലയോ മുതകബ്ബിറുകളായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ആളുകൾക്കുള്ള വാസസ്ഥലം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പേരിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലും കളവ് പറയുന്ന ആളുകളെ പ്രത്യേകം തിരിച്ചറിയാനുള്ള ഒരു ശിആറാണ്, അടയാളമാണ് അവരുടെ മുഖം കറുത്തതായിരിക്കും എന്നുള്ളത്. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ള ആളുകളുടെ മുഖം കറുത്തിട്ടുണ്ടതായിരിക്കും എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചറിയാനുള്ള ഒരു ചിഹ്നമായിക്കൊണ്ട് അടയാളമായിക്കൊണ്ട് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളവിൽ ഏറ്റവും ഗുരുതരമായ മറ്റൊന്നാണ് അൽ കദിബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞു, ലാ തക്സിബു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. ഫഇന്നഹു മൻ കദിബ അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഫൽയലിജിന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യങ്ങൾ റസൂലിന്റെ പേരിൽ പ്രചരിപ്പിക്കുക, ദുർബലമായ ഹദീസുകളൊക്കെ റസൂലിന്റെ പേരിൽ പ്രചരിപ്പിക്കുക. റസൂലുള്ള പറയാത്തത് ഖാല റസൂലുള്ളാ, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഫഅല റസൂലുള്ളാ, റസൂലുള്ള ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക് റസൂലുള്ള പറയാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ റസൂലിന്റെ പേരിൽ കെട്ടിച്ചമക്കുക, അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അത്തരത്തിൽ എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ കരുതിക്കൂട്ടി കളവ് കെട്ടിച്ചമക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം റസൂലുള്ള എതിർത്തിട്ടുണ്ട്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫലയതബബ്ബഅ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ ആരെങ്കിലും കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ്, ഒരു ഇരിപ്പിടം അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പേരിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ റസൂലുള്ള ചെയ്യാത്ത കാര്യങ്ങൾ റസൂലുള്ള ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ നിലക്ക് പറയുക. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്ഥിരപ്പെടാത്ത ചില കാര്യങ്ങൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, വന്നിന്റെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അതും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ ആധികാരികത, അല്ലെങ്കിൽ അത് സ്ഥിരപ്പെട്ടതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് സ്വഹീഹായ നിലയ്ക്ക് സ്ഥിരപ്പെട്ടതാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ യുറാ അന്നഹു കദിബുൻ, എന്നിൽ നിന്ന് ആരെങ്കിലും ഒരു ഹദീസ് പറയുകയാണ് അവന് തോന്നുന്നുണ്ട് അത് കള്ളച്ചരമാണ് എന്നുള്ളത്, കളവാണെന്ന് അവന് തോന്നുന്നുണ്ട്, അത്തരത്തിൽ കളവാണെന്ന് സംശയമുള്ള ഒരു കാര്യം എന്നിൽ നിന്ന് ഉദ്ധരിച്ചാൽ ഫഹു അഹദുൽ കാദിബൈൻ, രണ്ട് കളവ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരു കള്ളനാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലിന്റെ പേരിൽ സംശയമുള്ള കാര്യങ്ങൾ പോലും പറയുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ ഒരു റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു പോസ്റ്റർ ഇറങ്ങുമ്പോൾ അത് ശരിയാണെന്ന് പരിശോധിക്കാൻ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഉറപ്പുവരുത്താതെ, അതിന്റെ സിഹ്ഹത്ത് അത് ഉറപ്പുവരുത്താതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ കളവിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിട്ടാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയാൻ, വഖദ് ദഹബ ത്വായിഫത്തു മിനൽ ഉലമ, പണ്ഡിതന്മാരിൽ നിന്നൊരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇല അന്നൽ കദിബ അലല്ലാഹ് വഅലാ റസൂലിഹി കുഫ്റുൻ യൻഖുലു അനിൽ മില്ല, ഈ അള്ളാഹുവിന്റെ പേരിൽ അതുപോലെ തന്നെ റസൂലിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളത് മില്ലത്തിൽ നിന്ന് ഇസ്ലാം ദീനിൽ നിന്നും തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചില പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് പറയുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യം ഹലാലാണെന്ന് പറയുകയും അതുപോലെ തന്നെ അള്ളാഹും റസൂലും ഹറാമാക്കിയ ഒരു കാര്യം തിരിച്ച് ഹലാലാണെന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാത്ത നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരും അള്ളാഹുവിന്റെ പേരിലും കളവ് കെട്ടിച്ചമച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇൽമില്ലാതെ കൃത്യമായ അറിവില്ലാതെ ഫത്വ കൊടുക്കുക. എന്താണ് കൃത്യമായ പ്രമാണമെന്നറിയാതെ, എന്താണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടെന്നറിയാതെ അവന്റെ ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കിയ ജഹിറിന്റെ അടിസ്ഥാനത്തിൽ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലൊക്കെ ഫത്വ കൊടുക്കുക വളരെ ഗുരുതരമായ വിഷയമാണ്. റസൂലുള്ള പറഞ്ഞു, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു. ആരെങ്കിലും ഒരു അറിവില്ലാത്ത വിഷയത്തിൽ ഫത്വ നൽകപ്പെട്ടു, ഒരാൾക്കൊരാൾ ഫത്വ കൊടുത്തു, കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, അതിന്റെ തിന്മ ഫത്വ കൊടുത്തവനാണ് അതിന്റെ തിന്മ. അപ്പൊ നമ്മൾ ദീന് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. പലപ്പോഴും പല ആളുകളും ദീന് പറയാൻ യാതൊരു അറിവുണ്ടാവില്ല അവർക്ക്, അത് സംസാരിക്കാനും അതിലഭിപ്രായം പറയാനും ഏത് സാധാരണക്കാരനായ ആളുകളും തയ്യാറാണ് ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുക. അതിലൊരു അഭിപ്രായം അവർ രേഖപ്പെടുത്തും. പക്ഷെ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ഏറ്റവും സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദീൻ. അറിവില്ലാത്തൊരു വിഷയം ദീന്റെ പേരിൽ സംസാരിക്കാൻ പാടില്ല. നമുക്കറിയാത്ത കാര്യം അതിൽ നമ്മൾ ഫത്വ കൊടുക്കാൻ പാടില്ല. കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, ബോധ്യപ്പെട്ട കാര്യമല്ലാതെ നമ്മൾ ഫത്വ കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ഫത്വ കൊടുക്കാനുള്ള ഒരു മുഫ്തിയായി നമ്മുടെ കൂട്ടത്തിൽ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഉലമാക്കൾ ഈ പറഞ്ഞിട്ടുള്ള അറിവില്ലാത്ത രൂപത്തിൽ ഫത്വ കൊടുക്കുന്നതിനെ എണ്ണിയിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കളവിൽ ഏറ്റവും ഗുരുതരമായ ഭാഗങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ്, മറ്റൊരു രൂപമാണ് മനുഷ്യരുടെ അവരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവരുടെ അഭിമാനം പിച്ചു ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അവരുടെ പേരിൽ പറയുക എന്നുള്ളത്. കള്ളസാക്ഷ്യം വഹിക്കുക, ഒരാളുടെ പേരിൽ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം വഹിച്ച് അവനെ കുറ്റവാളിയായി ചിത്രീകരിച്ച് അവന്റെ പേരിൽ കള്ളസാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കളവാണ് അവിടെ ഉള്ളത്. ഷഹാദത്തു സൂർ, സൂർ എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്. കള്ളസാക്ഷ്യം വഹിക്കുക. റസൂലുള്ള പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, അലിശറാഖു ബില്ലാ, അള്ളാഹുൽ ശിർക്ക് വെക്കലാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് എന്ന് റസൂലുള്ള പറഞ്ഞതിന് ശേഷം റസൂൽ അങ്ങനെ ചാരി നിൽക്കുകയായിരുന്നു. റസൂൽ എന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, കളവ് പറയുക, കള്ളസാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തിന്മകളിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയുക എന്നുള്ളത്, അതുപോലെ തന്നെ കള്ളത്തരം പറയുക എന്നുള്ളത് ഏറ്റവും വലിയ തിന്മയാണെന്ന് റസൂലുള്ള ആവർത്തിച്ചുകൊണ്ടിരുന്നു. സഹാബത്ത് പറയാൻ, ഫമാ സാല യുകരിറുഹാ ഹത്താ ഖുല്ല ലൈതഹു സകത സകത. സഹാബത്ത് പറയാൻ, റസൂലുള്ള ഫമാ സാല യുകരിറുഹാ, റസൂൽ ഈ പദം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്ത്? അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം ആവർത്തിച്ചു? ഹത്താ ഖുല്ല ലൈതഹു സകത, ഞങ്ങൾ പറയുമാറ് റസൂലുള്ള പറഞ്ഞു. റസൂലൊന്നും ഇണ്ടാതിരുന്നുവെങ്കിൽ, റസൂലൊന്നും ഇണ്ടാതിരുന്നുവെങ്കിൽ, റസൂലൊന്നും നിർത്തിയിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ പറയുമാറ് റസൂല് പറഞ്ഞു എന്നാണ്. അത്രയും തവണ റസൂൽ ആവർത്തിച്ചു പറഞ്ഞു കള്ളസാക്ഷ്യം വഹിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ കള്ളസാക്ഷ്യം വഹിക്കുക, കള്ളത്തരത്തിലൂടെ ഒരാൾക്കെതിരെ സാക്ഷിയായി നിൽക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടൊരു വിഷയമാണ്. അതുപോലെ തന്നെ കള്ളസാക്ഷ്യം വഹിച്ച് പറഞ്ഞിട്ട് കള്ളസത്യം ചെയ്തിട്ട് ഒരാളെ സമ്പത്ത് തട്ടിയെടുക്കുക, അതും വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൽ ഹലഫ അലാ യമീനി സബ്രിൻ, ആരെങ്കിലും സത്യം ചെയ്യാൻ, അലാ യമീനി സബ്രിൻ, കള്ളസത്യമാണ് അവൻ ചെയ്യുന്നത്, പക്ഷേ അവന്റെ മനസ്സാക്ഷിക്ക് സമ്മതിക്കാതെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അവൻ ആ കള്ളസത്യം ചെയ്യുന്നത്. എന്തിനാണ് ആ കള്ളസത്യം ചെയ്യുന്നത്? മുസ്ലിമിൻ, മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവന്റെ മനസ്സാക്ഷി സമ്മതിക്കാതെ മനസ്സിനെ പിടിച്ചുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് അവന് കള്ളത്തരമാണെന്ന് അറിയാം, എന്നിട്ടും എന്ത് ചെയ്യാണ്? ആ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സത്യം ചെയ്തു പറയുന്നു. ആ സത്യം ചെയ്യലിൽ അവൻ കള്ളയാണ്. കളവ് പറയുന്നവനാണ്, ഖാലിബാണവൻ. അച്ചരച്ചിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി, അവരിൽ നിന്ന് സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവൻ കള്ളസത്യം ചെയ്തുകൊണ്ട് ആ സമ്പത്ത് കൈക്കലാക്കുകയാണ്. റസൂലുള്ള പറയാൻ, അച്ചരച്ചിൽ ആരെങ്കിലും ചെയ്താൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും. എങ്ങനെയായിരിക്കും? അള്ളാഹു അവന്റെ മേൽ കോപിച്ചുകൊണ്ടായിരിക്കും, അവനോട് അള്ളാഹുവിന് കോപമായിരിക്കും. അള്ളാഹുവിനെ നാളെ അവൻ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആളുകളുടെ അഭിമാനം തകർക്കുന്ന രൂപത്തിൽ അവരുടെ പേരിൽ കള്ളസാക്ഷികളായി നിൽക്കുകയും അവർക്കെതിരെ കള്ളസാക്ഷ്യം വഹിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഒരാളുടെ സമ്പത്ത് കള്ളസത്യം ചെയ്തുകൊണ്ട് തട്ടിയെടുക്കുക എന്നൊക്കെ വളരെ ഗുരുതരമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യഭിചാരം ആരോപിക്കുക, കൃത്യമായ തെളിവില്ലാതെ എന്തെങ്കിലും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അടയാളം കണ്ടതിന്റെ പേരിൽ അവൻ വ്യഭിചാരിയാണ് എന്ന രൂപത്തിൽ സംസാരിക്കുക, അവന്റെ ചാരിത്ര ശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസാരവും ആ രൂപത്തിലുള്ള പെരുമാറ്റവും ഉണ്ടാവുക എന്നുള്ളത് ശക്തമായി എതിർത്തിട്ടുണ്ട് ഇസ്ലാം. സൂറത്തു നൂറിൽ ആയത്ത് നിങ്ങൾക്കറിയാം, ഇന്നല്ലദീന യർമൂന അൽമുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, തീർച്ചയായും അള്ളാഹ് സത്യവിശ്വാസിനികളായിട്ടുള്ള ഒരിക്കലും പിന്നെ കുറിച്ച് ചിന്തിക്കാത്ത, അതുപോലെ തന്നെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പവിത്രകളായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുന്ന ആളുകൾ, അവർ പരലോകത്തും ദുനിയാവിലും ശപിക്കപ്പെട്ടവരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലഹും, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോ വ്യഭിചാര ആരോപണം നടത്തുക, വ്യഭിചരിക്കാതെ, ഇനി വ്യഭിചരിച്ചത് നേരിൽ കണ്ടാൽ പോലും നമ്മൾ പറയാൻ പാടില്ല, നാല് സാക്ഷികളില്ലാതെ. അപ്പോ ഈ നിലയ്ക്ക് നമ്മൾ വ്യഭിചാരം ആരോപിക്കുക, അത് വളരെ ആ രൂപത്തിൽ ഒരാളെ പേര് ഇല്ലാത്തത് പറയാണല്ലോ, അവന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്ന വിഷയമാണല്ലോ, അത് വളരെ ശക്തമായി എതിർത്തിട്ട് റസൂലുള്ള പറഞ്ഞല്ലോ, ഇജ്തനിബു അസ്ബ അൽ മുബിഖാത്ത്, ഏഴ് മഹാപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞതെന്താ, വഖദ്ഫൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, ഈ രൂപത്തിൽ സത്യവിശ്വാസിനികളായിട്ടുള്ള ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, തിന്മയെ കുറിച്ച് ചിന്തിക്കാതെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് എന്തു പറയാ, വ്യഭിചാര ആരോപണം നടത്തുക. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചും അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് വ്യഭിചരിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ സംസാരിക്കുകയും പറയുകയും ചെയ്യുക, ആ രൂപത്തിൽ കളവ് പറയുക എന്നുള്ളത് ഈ കളവിന്റെ മറ്റൊരു രൂപമാണ്. വളരെ ശക്തമായി ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളവ് പ്രത്യേകം എതിർത്തിട്ടുള്ള ഒരു മേഖലയാണ് അൽ കദിബു ഫിൽ ബൈഇ വശ്ശറ, കച്ചവട രംഗത്ത് കളവ് പറയുന്നത്. കച്ചവട രംഗത്ത് കളവ് പറയുന്നതും ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. കച്ചവടക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും, അതുപോലെ തന്നെ ഇടപാടുകൾ നടത്തുന്നവരാണ്. ആ സമയത്തൊക്കെ കളവ് പറയുന്നത് വളരെ ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുണ്ട്. അബൂ ദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, സലാസതുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം, മൂന്ന് വിഭാഗം ആളുകൾ അവരോട് അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. അതുപോലെ തന്നെ വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല, ശുദ്ധീകരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞപ്പോ റസൂലുള്ളത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. ഫഖറഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാസ മിറാറിൻ, മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി ആവർത്തിച്ചു. ഇത് കേട്ടപ്പോ അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖാബു വ ഖസിറു മൻഹും യാ റസൂലുള്ളാ, അവർ പരാജയപ്പെട്ടു പോയി, അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി, ആരാണ് റസൂലേ ഈ മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു തആല നാളെ സംസാരിക്കാത്ത, അല്ലാഹു തആല നാളെ ശുദ്ധീകരിക്കാത്ത, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കാത്ത, ഖിയാമത്ത് നാളിൽ വമ്പിച്ച ശിക്ഷ ലഭിക്കുന്ന ഈ മൂന്ന് വിഭാഗം ആളുകൾ ആരാണ്? അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, നഷ്ടക്കാരുടെ കൂട്ടത്തിലായിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊടുത്തു ആരാണെന്ന ചോദ്യത്തിന്, അൽ മുസ്ബിർ, നിര്യാണിക്ക് ചായ വസ്ത്രം ധരിക്കുന്നവനാണ്. മുസ്ബിറുൻ ഇസാറഹു എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, നിര്യാണിക്ക് ചായ വസ്ത്രം ധരിക്കുന്നവൻ. അതുപോലെ തന്നെ വൽമന്നാനു, അവൻ കൊടുത്തത് എടുത്തു പറയുന്നവൻ, ദാനധർമ്മം ചെയ്തത് എടുത്തു പറഞ്ഞ് നൽകപ്പെട്ടവനെ ഉപദ്രവിക്കുന്നവൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മുടെ വിഷയം, വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, അല്ലെങ്കിൽ വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്ക് തന്റെ കച്ചവട വസ്തു വിറ്റഴിക്കുന്നവൻ. കള്ളസത്യം ചെയ്യാം, ഇല്ലാത്ത പോലീസുകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഗുണങ്ങളും മെച്ചങ്ങളും പറഞ്ഞിട്ടുണ്ട്, ചെയ്യാം തന്റെ കച്ചവട ചരക്ക് വിറ്റഴിക്കുക, അവനെ നാളെ അല്ലാഹു തആല മെയിൻറ്റെയിൻ ചെയ്യൂല, അവനോട് അല്ലാഹു തആല സംസാരിക്കൂല, റഹ്മത്തിന്റെ നോട്ടം അല്ലാഹുവിൽ നിന്ന് അവനിലേക്ക് ഉണ്ടാവുകയില്ല, അവൻ അല്ലാഹു തആല ശുദ്ധീകരിക്കുകയില്ല, വമ്പിച്ച ശിക്ഷയുമുണ്ട്. കച്ചവട മേഖലയിൽ കളവ് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഒന്ന്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം മൂന്നാമത്തേതാണ്. വൽ മുൻഫിഖുസിൽ അജഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്കേറ്റഴിക്കുക. ഈ കള്ളസത്യം എന്നുള്ളത് അൽ ഹലിഫു മൻഫഖത്തുൽ ലിസ്സിൽ, കച്ചവട വസ്തുവിനെ വിറ്റഴിക്കും ചിലപ്പോൾ കള്ളസത്യം ചെയ്താൽ. റസൂലുള്ള വേറെ ഹദീസിൽ പറഞ്ഞതാണ്, പക്ഷേ വമൻഹഖത്തുൽ ലിൽ ബറക, പക്ഷേ ആ ബറക്കത്ത്, ആ കച്ചവടത്തിലുള്ള ബറക്കത്തിനെ അത് ഇല്ലാതെയാക്കി കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഈ കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്കൊരു പക്ഷെ നമുക്ക് വിറ്റഴിക്കാം, പക്ഷേ ആ കച്ചവടത്തിലുള്ള ബറക്കത്ത് അതുമൂലം നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഹദീസിൽ ഈ ആശയത്തിൽ കാണാൻ സാധിക്കും, രണ്ടുപേർ കച്ചവടം നടത്തുമ്പോ ആ രണ്ടുപേരും ഫൈൻ സദഖ വബയ്യന ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, ആ രണ്ട് കച്ചവടം നടത്തുന്ന ആളുകളും അവർ സത്യം പറഞ്ഞു. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന രണ്ടുപേരും അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സുതാര്യമായ കച്ചവടമാണ്, യാതൊരു മറച്ചു വെക്കലുമില്ല. അങ്ങനെ കച്ചവടം ചെയ്താൽ അവന്റെ അവരുടെ രണ്ടുപേരുടെ ഈ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. എന്നാൽ റസൂലുള്ള പറയാണ്, വൈൻ കചമ വകദബ മുഹിഖത് ബറകത്തു ബൈഇഹിമ, എന്നാൽ അവർ കളവ് പറഞ്ഞു അവർ രണ്ടുപേരും. അതുപോലെ തന്നെ കച്ചവട വസ്തുവിന്റെ പോരായ്മകൾ പരസ്പരം മറച്ചുവെച്ചു എങ്കിൽ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കച്ചവട മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കളവ് സംഭവിക്കാൻ പാടില്ല. കളവ് പറഞ്ഞുകൊണ്ട് കച്ചവട ചരക്ക് വിറ്റഴിക്കുക എന്നുള്ളത് ഹറാമാണ്, വലിയ തിന്മയായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കളവിൽ മറ്റൊന്നാണ്, ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ചി ചീന്തുന്ന രൂപത്തിൽ അവരെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക, അതിൽ കളവുണ്ടാകും. റസൂൽ എന്ന് പറഞ്ഞു, ഏറ്റവും വലിയ പലിശ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്റെ അഭിമാനത്തിൽ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പലിശ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഭിമാനം പിച്ചി ചീന്തുന്ന രൂപത്തിൽ അവനെ അവഹേളിക്കുക, അവന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞിട്ട് അവനെ അവന്റെ അഭിമാനം പിച്ചി ചീന്തി കൊണ്ടുള്ള സംസാരവും പെരുമാറ്റവും ആ രൂപത്തിലുള്ള പ്രവർത്തനവും അത് ഏറ്റവും വലിയ പലിശയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ കളവ് വരുന്നുണ്ട്, അവരുടെ അവന്റെ അവരോടുള്ള വൈരാഗ്യമായിരിക്കും, അവരോടുള്ള വെറുപ്പായിരിക്കും, അതിന്റെ ഭാഗമായി അവന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുവിട്ട് അവന്റെ അഭിമാനം ഇല്ലാതെയാക്കുന്ന അവസ്ഥ, അത് കളവിൽ വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട് ഇസ്ലാം. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി കളവ് പറയാം, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാം. റസൂലുള്ള പ്രത്യേകം പറഞ്ഞാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിയോജിപ്പുണ്ടാക്കി ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യയോട് ഭർത്താവിൽ നിന്ന് തൊലാത്ത ചോദിച്ചു വാങ്ങി ആ ഭാര്യയെ കൈക്കലാക്കുന്നവൻ, അത്തരത്തിലുള്ള ആളുകളെ റസൂലുള്ള പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ ഖബ്ബബ സൗജതം ബിഇൻ ഔ മംലൂകതൻ ഫലൈസ മിന്ന, ആരെങ്കിലും ഒരു മനുഷ്യന്റെ ഭാര്യയെ ചതിച്ചു, ഭാര്യയെ ചതിക്കെന്ന് പറഞ്ഞാൽ അവൾ മംലൂക്കത്തൻ അല്ലെങ്കിൽ അവന്റെ അടിമ സ്ത്രീയെ ചതിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യജമാനന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് അവന്റെ പ്രശ്നങ്ങളും അവനിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, അവനിൽ നിന്ന് അവന് തന്റെ ഭർത്താവിൽ നിന്ന് ആ സ്ത്രീയെ അകറ്റി കൈക്കലാക്കുക ആ സ്ത്രീയെ. അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഫലൈസമിന്ന, അവർ നമ്മളുടെ കൂട്ടത്തിൽ പെട്ടവരെല്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെയും കളവ് വരുന്നുണ്ട്, ഭർത്താവിന്റെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് ചോദിച്ചു വാങ്ങുന്ന സമ്പ്രദായം മുമ്പ് നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരെല്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കളവിൽ വിമർശിച്ചിട്ടുള്ള, ഇസ്ലാം വിമർശിച്ചിട്ടുള്ള മറ്റൊരു കളവാണ് മനിദ്ദഅ. റസൂലുള്ള പറയാണ്, മനിദ്ദഅ മാ ലൈസ ലഹു, ഒരുത്തൻ വാദിക്കാണ് അവനില്ലാത്തൊരു കാര്യം, അവനിലില്ലാത്തൊരു കാര്യം വാദിക്കണം, സമ്പത്തോ ഇൽമോ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവനിൽ അത് ഉണ്ടാകൂല, പക്ഷെ എനിക്കുണ്ട് എന്ന് പറയാം, ഇല്ലാത്തൊരു കാര്യം എനിക്കുണ്ട് എന്ന് വാദിക്കുകയും അങ്ങനെ അത് ആ രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാം. നമുക്കില്ലാത്തതല്ല ക്വാളിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഇൽമാകാം, സമ്പത്താകാം, ഏതൊരു കാര്യമാണ് ഇല്ലാത്തൊരു കാര്യം. ഫലൈസ മിന്ന, റസൂലുള്ള പറയാം, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. വലിയതബവ്വ മഖഅദഹു മിനല്ലാർ, അവൻ നരകത്തിൽ നിന്നൊരു സീറ്റ് അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം സ്വന്തത്തിന്റെ പേരിൽ വാദിക്കുക, എനിക്കുണ്ട് എന്ന് വാദിക്കുകയും ആ രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല, അവൻ നരകത്തിനൊരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ദഖീഖ് റഹിമഹുള്ള പറയാണ്, ഏതൊക്കെയാണ് ഈ സ്വന്തത്തിന്റെ പേരിൽ വാദിക്കുന്ന കാര്യം, യദ്ഖുലു ഫീഹി ദഅവൽ ബാത്തിലത്തു കുല്ലുഹ, എല്ലാ അസത്യമായിട്ടുള്ള വാദങ്ങളും അതിൽ പെടും. നമുക്ക് ഇല്ലാത്തൊരു കാര്യം നമ്മുടെ പേര് നമ്മൾ വാദിച്ചു പറഞ്ഞാൽ എനിക്കുണ്ട് എന്ന് പറയാം, എന്തും അതിൽ പെടും എന്ന് ഇബ്നു ദഖീഖ് റഹിമഹുള്ള അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കില്ലാത്തൊരു കാര്യം നമ്മൾ ഉണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നടിക്കുകയോ ചെയ്താൽ അതും അപകടമുള്ള വിഷയമാണ്. മുസഅലിൻ, ഇൽമില്ലാത്ത ആള് ഇൽമ് നടിക്കണേനാണെന്ന് പറയാം, മുസഅലിൻ എന്ന് പറയാം. ഇൽമുണ്ടാവില്ല, പക്ഷെ ഇൽമില്ല പോലെ നടക്കും, അഭിനയിക്കും. അവിടെ പെരുമാറ്റവും സംസാരം കണ്ട വലിയ ഇൽമില്ല രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം രൂപം. അതും ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇല്ലാത്തൊരു കാര്യം അഭിനയിക്കുക, തകല്ലുഫ്, ജാഡ, അത് ഇസ്ലാം എതിർത്തിട്ടുണ്ട്. അപ്പോ ഈ രൂപത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ സ്വന്തത്തിന്റെ പേരിൽ വാദിക്കുകയും ഉണ്ട് എന്ന് പറയുകയും ചെയ്യും, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവൻ, നരകത്തിൽ ഒരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കളവിൽ ഇസ്ലാം എതിർത്തിട്ടുള്ള മറ്റൊന്നാണ് സ്വപ്നം കണ്ടു എന്ന് പറയാം. സ്വപ്നം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, എന്നിട്ടെന്ത് ചെയ്യുക, ആ സ്വപ്നം കണ്ടു എന്ന് പറയാം. റസൂലുള്ള പറഞ്ഞു, അത് റസൂലുള്ള പ്രത്യേകം എതിർത്തിട്ട്, മൻ തഹല്ലമ ബിഹൽമിൻ ലം യറഹു, ഒരാൾ കാണാത്തൊരു സ്വപ്നം കണ്ടു എന്ന് കള്ളമായി പറയാം. ഒരുപാട് ആളുകളുണ്ട് അവരുടെ ദുനിയാവിയ നേട്ടത്തിന് വേണ്ടി ഇല്ലാത്ത സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയാം. പല വളരെ മോശപ്പെട്ട പല കഥകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ വരെ അവരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്ന കഥകൾ പറയുന്ന ആളുകൾ, അവർ കണ്ടിട്ടുണ്ടാകില്ല, കാണാത്തൊരു കാര്യം പറയും. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുണ്ട് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് തമാശക്ക് പറയാം, അതൊന്നും പാടില്ല. കാണാത്തൊരു സ്വപ്നം കണ്ടു എന്ന് പറയുക എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള വിഷയമാണ്. അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നാളെ അല്ലാഹു തആല അവനോട് കൽപ്പിക്കും രണ്ട് ധാന്യമണികൾ പരസ്പരം യോജിപ്പിക്കാൻ അല്ലാഹു തആല അവനോട് പറയും. ഒരിക്കലും രണ്ട് ധാന്യമണികളെ അവന് യോജിപ്പിക്കാൻ സാധിക്കൂല. അങ്ങനെ ആ യോജിപ്പിക്കാത്തിടത്തോളം കാലം അവന് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കും. അവന് കഴിയാത്തൊരു കാര്യം അല്ലാഹു തആല അവനോട് കൽപ്പിക്കുക, രണ്ട് ധാന്യമണികൾ. ശഈറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ബാർലിക്ക്, ആ അത്തരത്തിലെ രണ്ട് ധാന്യമണികൾ എന്ത് ചെയ്യാണ്, ഒന്നിപ്പിക്കണം എന്ന് പറയും. അവനൊന്നിപ്പിക്കാൻ കഴിയും ഇല്ല. അപ്പൊ അവന് കഴിയാത്തോടത്തോളം കാലം എന്ത് ചെയ്യും, അവന് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇല്ലാത്ത സ്വപ്നം കണ്ടു, കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്നതും കളവിൽ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ള ഒരു വിഭാഗം കളവാണ്. അതുപോലെ തന്നെ കളവിൽ എതിർത്തിട്ടുള്ള മറ്റൊന്നാണ് കാണാത്തത് കണ്ടു എന്ന് പറയുക, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുക എന്നുള്ളതിനെയും പ്രത്യേകം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂല പറഞ്ഞു, ഇന്നഅലമൽ ഫിരിയ സലാസതുൻ, കളവുകളിൽ ഏറ്റവും അപകടം പിടിച്ച ഭയങ്കരമായിട്ടുള്ള കളവ് മൂന്നെണ്ണമാണ്. എന്നിട്ട് റസൂല പറഞ്ഞു, അയ്യസ്തരിയ റജുലു അല ഐനൈഹി, ഒരു മനുഷ്യൻ തന്റെ കണ്ണിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയാം. കണ്ണിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കെന്ന് പറഞ്ഞാൽ യഖൂലു റഅയ്തു വലം യറ, കണ്ടു എന്ന് പറയും പക്ഷെ അവൻ കണ്ടിട്ടുണ്ടാകൂല. അങ്ങനെ കണ്ണിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാം. അതുപോലെ തന്നെ വയ്യഫ്തരിയ അല വാലിദൈ, തന്റെ മാതാപിതാക്കളുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാം. അതെങ്ങനെയാണ്, യദ്ദഈല ഗൈരി അബീഹി, തന്റെ ബാപ്പയല്ലാത്തവരിലേക്ക് ചേർത്തി പറയും, എന്റെ ബാപ്പ എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാപ്പയെ മാറ്റി പറയാം. അതുപോലെ തന്നെ വയ്യഖൂ ലഖദ് സമിഅ്തു വലം യസ്മഅ്, ചില ആളുകൾ പറയുന്നത് മൂന്നാമത്തേതാണ്, കേട്ടു, ഞാൻ സമിഅ്തു, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ വലം യസ്മഅ്, കേട്ടിട്ടില്ല. കേൾക്കാത്ത ഒരു കാര്യം കേട്ടു എന്ന് പറയുക, കാണാത്ത ഒരു കാര്യം കണ്ടു എന്ന് പറയുക, അതുപോലെ തന്നെ പിതാവിനെയൊക്കെല്ലാതെ ചേർത്തി പറയുക, അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. കളവുകളുടെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ചില കളവുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അത്തഹദ്ദുസു ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയുക, അത് കളവാണെന്ന് റസൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതും പലരിൽ നിന്നും പലതും കേൾക്കും, അതെല്ലാം പറഞ്ഞു നടക്കുക. റസൂല പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയുക എന്നുള്ളത് തന്നെ മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളവായിട്ട്. കേട്ടതൊക്കെ പറയുന്ന സ്വഭാവം അത് വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. കേട്ടതൊക്കെ അതിന്റെ ആധികാരികത, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം. റസൂലുള്ള പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളവായിട്ട് അതന്നെ മതി. അപ്പോ കേട്ടതൊക്കെ പറയുക എന്നുള്ളതും കളവായിക്കൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കേൾക്കുന്നതിൽ സത്യം ഉണ്ടാകാം, അസത്യം ഉണ്ടാകാം, അത് കൂടിക്കലർന്നൊരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, കേട്ടതൊക്കെ പറയുക എന്നുള്ളത് ആ സ്വഭാവമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുണ്ടാകാൻ പാടില്ല സത്യവിശ്വാസികൾക്ക്. നമ്മളൊരു കാര്യം പറയുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അൽ കദിബു ഫീ മുലാഅബത്തി സുബിയാൻ, കുട്ടികളുമായി കളിക്കുമ്പോ ഉള്ള കളവ് സംഭവിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൻ ഖാല ലിസബിയ്യിൻ, ആരെങ്കിലും ഒരു കുട്ടിയോട് പറഞ്ഞു, താൽ ഹാക്ക, ഇങ്ങോട്ട് വാ, എന്നത് പിടിച്ചോ എന്ന് പറഞ്ഞു. ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു താൽ ഹാക്ക, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കാൻ വേണ്ടി കരുതും. പക്ഷേ പക്ഷെ എന്താണ്, പിന്നെ അവനത് കൊടുക്കൂല. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും, തന്നെ ഒരു കാര്യം തരാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും, എന്നിട്ടത് കൊടുക്കൂല. റസൂലുള്ള പറഞ്ഞു ഫഹിയ കിസ്ബത്തും, അത് കളവാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ പലപ്പോഴും മാതാപിതാക്കൾ പലരും പറയുന്ന ഒരു കാര്യമാണത്, കുട്ടികൾ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ എന്ത് പറയും, വാ ഇന്ന സാധനം തരാന്ന് പറയും. എന്നൊരു കുട്ടികൾ വരുമ്പോൾ കൊടുക്കൂല, അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അവരുദ്ദേശിച്ച കാര്യത്തിലേക്ക് അവരെ തിരിച്ചുവിടും. റസൂലുള്ള പറഞ്ഞു അത് കളവാണെന്ന് പറഞ്ഞു. അതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ദഅതിനി ഉമ്മി യൗമൻ, ഒരിക്കൽ എന്റെ ഉമ്മ എന്നെ വിളിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖായിദും ഫീ ബൈതിന, റസൂൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് റസൂൽ എന്റെ ഉമ്മ എന്നെ വിളിച്ചത്, ഉമ്മ ഹാ താൽ റതീക, ഉമ്മ എന്നെ വിളിച്ചു പറ, വാ അങ്ങോട്ട് വാ, എനിക്ക് ഒരു സാധനം തരാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂൽ പറഞ്ഞു, എന്താണ് നീ അവന് കൊടുക്കാൻ വിചാരിച്ചത്? ഒരു കാര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വിളിക്കുന്നത് കണ്ടപ്പോ, അബ്ദുല്ലാഹി ഇബ്നു ആമിറിനെ വിളിക്കുന്നത് കണ്ടപ്പോ റസൂൽ ചോദിക്കുക, ആ ഉമ്മയോട് ചോദിച്ചു എന്താണ് നീ അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആ സഹാബ വരുന്നത് പറഞ്ഞു, ഉതീഹി തംറൻ, ഞാനൊരു കാരക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്, അപ്പൊ കൊടുക്കാൻ സത്യസന്ധമായിട്ട് എന്നെ വിളിച്ചത്. സോ റസൂൽ അവരൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ശൈഅൻ കുതിബത അലൈക കദിബ കദിബ, നീ ഒരു അവന് കൊടുക്കാൻ ഒന്നും കൊടുക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, കുതിബത അലൈക കദിബ, ഒരു കളവിൽ നിന്റെ പേരിൽ രേഖപ്പെടുത്തുമായിരുന്നു എന്നാണ്. അപ്പം പലപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന തരാന്ന് പറയും, എന്നിട്ട് കൊടുക്കൂല. അത് കളവാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത കളവുകളിൽ പെട്ടതാണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, അനുവദനീയമായ കളവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, ലാ യഹില്ലുൽ കദിബു ഇല്ലാ ഫീ സലാസ്, മൂന്ന് കാര്യത്തിലല്ലാതെ കളവ് അനുവദിച്ചിട്ടില്ല, മൂന്ന് കാര്യത്തിൽ മാത്രമേ കളവ് അനുവദിച്ചിട്ടുള്ളൂ. റസൂലുള്ള പറയാൻ, ഒന്ന് യുഹദ്ദിസു റജുലു ഇംറാഅതഹു ലിയുർദിയഹു ലിയുർദിയഹ, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ, സംസാരിക്കാം. അതിൽ കുറച്ച് കളവ് സംഭവിച്ചാലും പ്രശ്നമല്ല. ഷെയ്ഖ് ഹുസൈമി റഹിമഹുള്ള അതിനെ വിശദീകരിച്ചു, എന്താണ് ഉലമാക്കളൊക്കെ വിശദീകരിച്ചു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് കളവ് പറയുന്നതും ഭർത്താവ് ഭാര്യയോട് കളവ് പറയുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഷെയ്ഖ് ഹുസൈമി റഹിമഹുള്ള പറയാൻ, ഹദീസുർ റജുലി സൗജതഹു വ ഹദീസുൽ മർഅത്തി സൗജഹ, ഒരു പുരുഷൻ തൻ സ്ത്രീയോട് തന്റെ ഭാര്യയോട് അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനോടുള്ള സംസാരം അത് അനുവദനീയമാണ്, അതിൽ കളവ് വരൽ അതിൽ കളവ് കടത്തിക്കൂട്ടൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞത് ഫീമാ യൂജിബുൽ ഉൽഫത്തവൽ മവദ്ദ, അത് സ്നേഹത്തെയും ഇണക്കത്തെയും നിർബന്ധമാക്കുന്ന അത്തരത്തിലുള്ള സംസാരമായിരിക്കണം. സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒന്ന് നല്ല രൂപത്തിലാകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, സംസാരത്തിൽ കളവ് കൂട്ടാം. ഏതുപോലെ ഷെയ്ഖ് ഹുസൈമി പറയാൻ, ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് പറയാം, അന്തി ഇന്ദി ഖാലിയ, നീയാണ് എനിക്ക് ഏറ്റവും വില പിടിപ്പുള്ള സ്വത്ത്. അതുപോലെ തന്നെ വഅന്തി അഹബ്ബു ഇലയ്യ മിൻ സായിരി നിസാ വമാ അഷ്ബഹ ദാലിക, നീയാണ് എല്ലാ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ നീയാണ് എനിക്ക്. വഇൻ കാന കാദിബൻ, ആ സംസാരത്തിൽ അവൻ കളവാണ് പറഞ്ഞതെങ്കിലും ആ രൂപത്തിൽ ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ്, എല്ലാ പെണ്ണിനേക്കാളും എനിക്കിഷ്ടം നിന്നോടാണ്, ആ രൂപത്തിലെ സംസാരം അതൊരു കളവായിരിക്കും. അച്ഛന്താണ് ആ രൂപത്തിൽ ആ ബന്ധം ആ അവജ്ജത്തും ഉൽഫത്തും ഇണക്കവും സ്നേഹവും പരസ്പരം കൂട്ടിയുറപ്പിക്കാൻ ഊട്ടിയുറപ്പിക്കാനൊക്കെ സഹായകമാകുന്ന രൂപത്തിലുള്ള കളവുകൾ അനുവദനീയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇമാം നവവി റഹിമഹുള്ള, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പല ആളുകളും ഈ ഹദീസിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയെ വഞ്ചിക്കുന്ന രൂപത്തിൽ അവരോട് കളവ് പറഞ്ഞ് അവരുടെ സ്വത്ത് തട്ടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ അവകാശം തടഞ്ഞു വെക്കുന്ന രൂപത്തിലുള്ള ആ രൂപത്തിൽ കളവുകൾ അവരോട് പറയാൻ പറ്റൂല. ഇത് സ്നേഹം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ സംസാരങ്ങളാണ്, അല്ലാതെ അവരുടെ കളവ് പറഞ്ഞ് അവരെ ചതിച്ച് അവരെ സമ്പത്ത് കൈക്കലാക്കി അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് അവർക്ക് കൊടുക്ക തടഞ്ഞു വെക്കുന്ന രൂപത്തിലൊക്കെ അവരെ ചതിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു കളവ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ സംഭവിക്കാൻ പാടില്ല. ആ രൂപത്തിൽ എന്ത് ചെയ്യാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യക്കും, ഭാര്യയോട് ഭാര്യ പരസ്പരം എന്ത് ചെയ്യുക, കളവ് പറയുന്നതിന്, അവരുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരവും അതിൽ കുറച്ച് കളവ് കൂട്ടിക്കലർത്തുന്നത് എന്തില്ല, പ്രശ്നമല്ല. ഷെയ്ഖ് ഹുസൈൻ അത് വിശദമായി വിശദീകരിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മേഖല, വൽഖദ്ബു ഫിൽ ഹർബ്, യുദ്ധത്തിൽ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ എന്ത് ചെയ്യുക, കളവ് പറയാം. എന്തിനാണത്, ശത്രുവിനെ അവരെ മാനസികമായി തളർത്തുന്ന രൂപത്തിലെ സംസാരം. എന്ത് ചെയ്യുക, നമ്മൾ നല്ല ശക്തിയുള്ളവരാണ്, ശത്രു ശക്തിയൊന്നും ഉണ്ടാകൂല, പക്ഷെ എന്ത് ചെയ്യുക, എതിരാളിയുടെ അവരുടെ അവരുടെ ഒരു ആത്മവിശ്വാസം തകർക്കുന്ന രൂപത്തിൽ പല സംസാരങ്ങളും, ആ രൂപത്തിൽ യുദ്ധത്തിൽ കളവ് പറയാം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൽഖദ്ബു ലിയുസ്ലിഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഒരു സന്ധി, ഒരു പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാഹിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കളവ് പറയാം. രണ്ടാളുകൾ തെറ്റി നിൽക്കണം, അവരെ പരസ്പരം ഒന്നിപ്പിക്കണം. വലിയ പുണ്യലഭി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ത്, തെറ്റി നിൽക്കുന്ന ആളുകൾ ഒന്നിപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തെറ്റി നിൽക്കുകയാണ്, രണ്ട് വിഭാഗങ്ങൾ, രണ്ട് കുടുംബങ്ങൾ എന്തായിരുന്നാലും പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ ഒന്നിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യം പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിൽ കളവ് പറയാം. എന്ത് പറയാ, ഇന്ന അവിടെ നിന്നിട്ട് പറയാ, അതിനെ കുറിച്ച് അവർ നല്ല രൂപത്തിലാണ് പറയുന്നത്, അവർക്ക് ഒന്നിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ പല കളവുകളും ചെയ്യാം അവരോട് പറയാം. അതുപോലെ ഇവിടെ തിരിച്ചുകൊണ്ടും പറയാം, എന്ത് അവർ നിന്നെ കുറിച്ച് വളരെ നല്ലതാണ് പറയുന്നത്, അവർക്ക് നിങ്ങളോട് യോജിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ എന്ത് ചെയ്യാം, ഇവർ പരസ്പരം ഒന്നിക്കുന്നതിന്, ഒന്നിക്കണമെന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്യാം, കളവ് പറയാം. പലപ്പോഴും നമ്മളെന്താണ്, അവർ ഭിന്നിക്കാൻ വേണ്ടിയിട്ടാണ് കളവ് പറയാം, ഇവിടെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കളവ് പറയൽ ജായിസാണ്. ഈ മൂന്ന് മേഖലയിൽ മാത്രമാണ് കളവ് അനുവദിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കളവ് വരാതിരിക്കാൻ എല്ലാ മേഖലയിലും പൂർണ്ണമായ സത്യസന്ധതയോടുകൂടി, സിദ്ഖോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. കളവിന്റെ അപകടം നമ്മൾ രണ്ട് ഖുത്ബകളിലായി മനസ്സിലാക്കി. ഏത് കളവാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ കളവില്ല, തമാശക്ക് പോലുള്ള തമാശക്കായിട്ടുള്ള കളവാണെങ്കിൽ കൂടി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾക്ക് പൂർണ്ണമായ ഈമാനിൽ എത്തണമെങ്കിൽ അവൻ തമാശയിലൂടെയുള്ള കളവ് പോലും അവൻ ഉപേക്ഷിച്ചാൽ മാത്രമേ യഥാർത്ഥ ഈമാനിലേക്ക്, ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ എന്ത് ചെയ്യണം, സത്യസന്ധത, സിദ്ഖ് കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.